2020 December 2 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന്. ഡൽഹി ഡയറിയിൽ പ്രസൂൺ എസ് കണ്ടെത്ത് എഴുതുന്നു. ലൂട്ടിയൻസ് ഡൽഹിയിലെ പൊളിച്ചെഴുത്തുകാർ. വാസ്തുവിദ്യ മറ്റേതു കലയെയും പോലെ അത് നടപ്പാക്കുന്നവരുടെ ഭൗതിക വളർച്ചയുടെ പ്രതീകം കൂടിയാണ്. 1912 ഇന്ത്യയുടെ തലസ്ഥാന നഗരത്തിന്റെ രൂപകൽപ്പന നിർവഹിച്ച ബ്രിട്ടീഷുകാരൻ എഡ്മിൻസ് ലൂട്ടിയൻസ് പറഞ്ഞതാണിത്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം കെട്ടിപ്പൊക്കിയ ബ്രിട്ടീഷുകാർ കൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റാൻ തീരുമാനിച്ചതിന് പിറകെ പുതിയൊരു നഗരം രൂപകൽപ്പന ചെയ്തത് അനേക വർഷം തങ്ങളുടെ അധികാര കേന്ദ്രമായി അതവിടെ ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ്. പാശ്ചാത്യ ഹിന്ദു മുഗൾ വാസ്തുവിദ്യകൾ സമന്വയിപ്പിച്ച മന്ദിരങ്ങളും 21-ാം നൂറ്റാണ്ടിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കൽപ്പുള്ള രൂപകൽപ്പനയുമായി മറ്റേത് തലസ്ഥാന നഗരിയേക്കാളും ഡൽഹി തലവിരിപ്പോടെ നിൽക്കുന്നതിന് ബ്രിട്ടീഷുകാരോട് കടപ്പെട്ടിരിക്കുന്നു. 1.30 കോടി ഇന്ത്യക്കാരുടെ വലിയ പ്രതീക്ഷകൾ നിറവേറ്റാൻ വലിയൊരു മാറ്റത്തിന് മുഖം മിനുക്കലിന് പൊളിച്ചെഴുത്തിന് ഡൽഹി വിധേയമാകുമ്പോൾ ശതവർഷങ്ങൾക്കപ്പുറം ലോകം വാഴ്ത്തുന്ന ഒന്നായി അത് മാറണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ലൂട്ടൻസിന്റെ വാക്കുകൾ. മാറ്റം അനിവാര്യത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി December 10 പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ തറക്കല്ലിടൽ നിർവഹിക്കുമെന്നാണ് അറിയുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരത്തെക്കുറിച്ചുള്ള ചർച്ചകൾ 2010 UPA സർക്കാരിന്റെ കാലം മുതൽ സജീവമായിരുന്നു. പുതിയ മന്ദിരം നിർമ്മിക്കണമെന്ന് ചിലർ, പഴയ മന്ദിരം പരിഷ്കരിച്ചാൽ മതിയെന്നും മറ്റു ചിലർ. എന്തായാലും ചർച്ചകൾ എങ്ങും എത്തിയില്ല. 2014 NDA സർക്കാർ വന്നതോടെ ചർച്ച വീണ്ടും ചൂടുപിടിച്ചതും ഇപ്പോഴത്തെ ഘട്ടത്തിലെത്തിയതും. ബ്രിട്ടീഷുകാർ 1927 നിർമ്മിച്ച കൌൺസിൽ ഹൌസ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന വേദിയായും തുടർന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായും മാറിയത് ചരിത്രം. പിന്നീട് പല സർക്കാരുകളുടെയും അധികാര കൈമാറ്റത്തിനും അടിയറവിനും നിയമനിർമ്മാണങ്ങൾക്കും സംവാദങ്ങൾക്കും ചർച്ചകൾക്കും വേദിയായി ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ പ്രധാന ഏടായി നിലനിൽക്കുന്നു. ലൂട്ടിയൻ സാഹിബിന്റെ ഭാവനയിൽ വിടർന്ന നിലവിലെ പാർലമെന്റ് മന്ദിരം വൃത്താകൃതിയിൽ 144 തൂണുകളിൽ തീർത്ത അഫൗമ്യ സൗന്ദര്യ ശില്പമായി ഡൽഹിയുടെ കാഴ്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നെങ്കിലും പുതിയ ഇന്ത്യയുടെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിന് പഴക്കവും സ്ഥലക്കുറവും തടസ്സമാണ്. നിലവിലെ ചേംബറുകൾക്ക് 453 ലോകസഭാ അംഗങ്ങളെയും 245 രാജ്യസഭാ അംഗങ്ങളെയും പോലും ഉൾക്കൊള്ളാനാകുന്നില്ല. പാർട്ടി ഓഫീസുകളും സെക്രട്ടേറിയറ്റ് പ്രവർത്തനങ്ങളും ഇടുങ്ങിയ സ്ഥലത്ത് വീർപ്പുമുട്ടുന്നു. ഈ ചേംബറുകളിലെ സ്ഥലപരിമിതി മൂലമാണോ കോവിഡ് കാലത്ത് ചേർന്ന വർഷകാല സമ്മേളനത്തിൽ സാമൂഹ്യ അകലം പാലിക്കാൻ അംഗങ്ങളെ വിഭജിച്ച് ചേംബറുകളിലും ഗ്യാലറികളിലും ഇരുത്തേണ്ടി വന്നത്? 2021 സെൻസസ് പ്രകാരം 2026 പ്രതിനിധികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും. അംഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ നിലവിലെ മന്ദിരം മതിയാവില്ലെന്ന് ചുരുക്കം. 93 പഴക്കമുള്ള പൌരാണിക പ്രാധാന്യമുള്ള മന്ദിരത്തിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തുന്നത് സുരക്ഷിതമല്ലെന്ന തിരിച്ചറിവിലാണ് പുതിയത് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. സെൻട്രൽ വിസ്ത പദ്ധതി. ആദ്യ മോദി സർക്കാരിൽ ചർച്ചകൾ നടന്നുവെങ്കിലും നടപടി ദ്രുതഗതിയിലായത് 2019 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച് വീണ്ടും അധികാരത്തിലേറിയ ശേഷം. പക്ഷേ പുതിയ പാർലമെന്റ് മന്ദിരം മാത്രമല്ല, രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യാഗേറ്റ് വരെ നീളുന്ന 3 കിലോമീറ്റർ പ്രദേശം മൊത്തത്തിൽ പുനരാവിഷ്കരിക്കുന്ന സെൻട്രൽ വിസ്ത പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാർ രൂപം നൽകിയത്. സെൻട്രൽ വിസ്ത പദ്ധതി പ്രകാരം പഴയ പാർലമെന്റ് മന്ദിരത്തിന് തൊട്ടടുത്ത് 4 നിലകളിൽ ത്രികോണ സമുച്ചയമായി പുതിയ മന്ദിരം ഉയരും. ഉയരം ഇന്ത്യാഗേറ്റിനേക്കാൾ താഴെ. രാഷ്ട്രപതി ഭവന് മുന്നിൽ ഇരുവശത്തുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസ്, പ്രതിരോധം, ധനമന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന സൌത്ത്, നോർത്ത് ബ്ലോക്കുകൾ ദേശീയ മ്യൂസിയങ്ങളാക്കും. സൌത്ത് ബ്ലോക്കിന് പിന്നിൽ പ്രധാനമന്ത്രിക്കും നോർത്ത് ബ്ലോക്കിന് പിന്നിൽ ഉപരാഷ്ട്രപതിക്കും ഔദ്യോഗിക വസതിയും. ഇപ്പോൾ അകലെയുള്ള ഇവരുടെ വസതികൾ അതിസുരക്ഷാ മേഖലയായി സെൻട്രൽ വിസ്തയിൽ വരുന്നത് സുരക്ഷയ്ക്കും യാത്രയ്ക്കും സൌകര്യമാകുമെന്ന് കണക്കുകൂട്ടൽ. ബ്രിട്ടീഷ് നിർമ്മിതിയുടെ ഗുണനിലവാരമോ വാസ്തുചാരുതയോ ഇല്ലാതെ പിന്നീട് ഇന്ത്യക്കാർ നിർമ്മിച്ച വിവിധ മന്ത്രാലയങ്ങൾ പ്രവർത്തിക്കുന്ന റെയിൽ ഭവൻ, ശാസ്ത്രി ഭവൻ, കൃഷിഭവൻ, ഉദ്യോഗ ഭവൻ, നിർമ്മാൺ ഭവൻ തുടങ്ങിയവയ്ക്ക് പകരം ഒരേ രൂപകൽപ്പനയിലുള്ള 10 കെട്ടിടങ്ങളിലായി 70,000 ജീവനക്കാർക്കുള്ള സൗകര്യങ്ങളോടെ പൊതു സെക്രട്ടേറിയറ്റ് വരും. ഇന്ത്യാഗേറ്റിന് സമീപത്തെ ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ മറ്റൊരിടത്തേക്ക് മാറ്റും. നാഷണൽ ആർക്കൈവ്സ് പുതുക്കിപ്പണിയും. ബിമൽ പട്ടേൽ, അഭിനവ ലൂട്ടൻസ്. ചരിത്ര നിർമ്മിതിയുടെ രൂപകൽപ്പനാ ദൌത്യം ലഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാട്ടുകാരനും പ്രശസ്ത ആർക്കിടെക്ടുമായ ബിമൽ പട്ടേലിന്റെ HCP ഡിസൈൻ കമ്പനിക്കാണ്. ഡൽഹിയിൽ ഗുജറാത്ത് ഭവൻ, അഹമ്മദാബാദിൽ സബർമതി നദീതട വികസന പദ്ധതിയടക്കം മറ്റു പല പ്രമുഖ പദ്ധതികളും രൂപകൽപ്പന ചെയ്ത പരിചയമുണ്ട്. 1900 ലൂട്ടൻസും ഹെർബർട്ട് ബേക്കറും സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിനായി രൂപകൽപ്പന ചെയ്ത നഗരത്തിന് ആധുനിക മുഖം നൽകേണ്ട ദൌത്യമാണ് ബിമൽ പട്ടേലിനുള്ളത്. പുതിയ പാർലമെന്റ് മന്ദിരം ഈ മാസം നിർമ്മാണം ആരംഭിച്ച് 2022 75th സ്വാതന്ത്ര്യദിന വാർഷികത്തോടനുബന്ധിച്ച് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ലോക്സഭ, രാജ്യസഭ ചേംബറുകളും പ്രധാനമന്ത്രിയുടെ ഓഫീസും മറ്റും അടങ്ങിയ മന്ദിരത്തിന് ഭൂമിക്കടിയിൽ 2 മുകളിൽ 2 അടക്കം 4 നിലകളും 6 പ്രവേശന കവാടങ്ങളും ഉണ്ടാകും. 1272 അംഗങ്ങൾക്കുള്ള ലോക്സഭ, 384 അംഗങ്ങൾക്കുള്ള രാജ്യസഭ ചേംബറുകളാണ് നിർമ്മിക്കുന്നത്. ബ്രിട്ടീഷ് വൈദഗ്ധ്യം. ഡൽഹിക്ക് രാജ്യതലസ്ഥാനത്തിന്റെ പ്രൌഢി നൽകുന്നതിൽ ബ്രിട്ടീഷ് വൈദഗ്ധ്യം നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. പരസ്പര ബന്ധിതമായ അനുരൂപമായ രൂപകൽപ്പനയുള്ള റോഡുകളും റൌണ്ട് എബൌട്ടുകളും പൂന്തോട്ടങ്ങളും സ്വാതന്ത്ര്യാനന്തരം ന്യൂഡൽഹിക്കുള്ളിലും പുറത്തും ഉയർന്ന നിർമ്മിതികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതിന് കാരണം ആ മികവ് തന്നെ. റോഡരികിലെ മരങ്ങളും പൂന്തോട്ടങ്ങളിൽ വളരേണ്ട പൂച്ചെടികളും വരെ ലൂട്ടിയൻസ് നിശ്ചയിച്ചിരുന്നു. ഇവിടെ ചില റോഡുകൾക്ക് ഇരുവശം ഞാവൽ മരങ്ങൾ മാത്രം കാണാം. മറ്റിടങ്ങളിൽ വേപ്പ് മരങ്ങൾ നിരയായി നട്ടിരിക്കുന്നു. ജനാധിപത്യമില്ലായിരുന്നിട്ടും ഡൽഹി സൃഷ്ടിച്ചപ്പോൾ അവർ ജനഹിതത്തെയും ഇന്ത്യൻ സംസ്കാരത്തെയും ബഹുമാനിച്ചു. പൂർണ്ണമായും പാശ്ചാത്യ ശൈലി മനസ്സിൽ കണ്ട ലൂട്ടിയൻസിനോട് ഹിന്ദു മുഗൾ വാസ്തുവിദ്യ സമന്വയിപ്പിക്കാനാണ് അന്നത്തെ വൈസ്രോയിയും ഗവർണർ ജനറലുമായ ലോർഡ്സ് ചാൾസ് ഹാർഡിങ്സ് ആവശ്യപ്പെട്ടത്. കിഴക്കൻ സാഹചര്യങ്ങളിൽ ഒരു പാശ്ചാത്യ നഗരം പണിയുന്നത് തികഞ്ഞ രാഷ്ട്രീയ അബദ്ധവും ബുദ്ധിശൂന്യതയുമാണെന്നും അദ്ദേഹം ലൂട്ടൻസിനോട് പറഞ്ഞുവത്രേ. പുതിയ ചരിത്രം. ഡൽഹിയെ തലസ്ഥാനമാക്കാൻ ആദ്യമായി വിപുലമായ ശ്രമം നടത്തിയത് മുഗൾ ചക്രവർത്തി ഷാജഹാനാണ്. ബ്രിട്ടീഷ് യുഗത്തിൽ ഷാജഹാൻബാദിന് ഇന്നത്തെ ഓൾഡ് ഡൽഹി, സമാന്തരമായി ന്യൂഡൽഹി കെട്ടിപ്പടുത്തു. മുഗൾ സാമ്രാജ്യത്തിന്റെ സ്വത്തെല്ലാം ചെലവാക്കി ഡൽഹിയിൽ കോട്ട കൊത്തളങ്ങൾ ഉണ്ടാക്കിയ ഷാജഹാനെ മകൻ ഔറംഗസേബ് തുറങ്കിലടച്ചെങ്കിലും തങ്ങളേറെ അധ്വാനിച്ചുണ്ടാക്കിയ തലസ്ഥാനത്ത് 16 മാത്രമാണ് ബ്രിട്ടീഷുകാർ ഭരിച്ചത്. അതായത് പുതിയ നഗരം പണിതവർ മറ്റുള്ളവർക്കായി ഡൽഹിയിൽ ഒഴിഞ്ഞുകൊടുത്താണ് ചരിത്രം. 21st നൂറ്റാണ്ടിലെ ജനാധിപത്യ ഇന്ത്യയിൽ ഡൽഹി വീണ്ടും മാറ്റത്തിന് വിധേയമാകുമ്പോൾ ലൂട്ടിയൻസിന്റെ വാക്കുകൾ വീണ്ടും ശ്രദ്ധിക്കാം. എന്റെ ഭാവനകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അതൊരു തുടർച്ചയായി ഇന്ത്യക്ക് ചേരുന്ന ഇന്ത്യൻ സ്വാഭാവികതയുള്ള ആളുകളിലേക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു.